Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഇന്ന് നാം 84-ാം സങ്കീർത്തന പഠനത്തിൻ്റെ 3-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ സിയോൺ ഗീതത്തിൻ്റെ അല്ലെങ്കിൽ സമാശ്വാസ ഗീതത്തിൻ്റെ ആമുഖ പഠനത്തെ തുടർന്ന് രണ്ട് പദങ്ങളുടെ ഒന്നും രണ്ടും പദങ്ങളുടെ വ്യാഖ്യാനം നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അതിൽ കർത്താവിൻ്റെ ആലയമായ ജെറൂസലത്തെ സങ്കീർത്തകൻ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതിലും പിന്നെ അവിടെ ദൈവിക സാന്നിധ്യത്തിൽ ആയിരിക്കുന്നതിലും ലഭിക്കുന്ന ആനന്ദ നിർവൃതിയാണ് ആദ്യ പദങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഗീതത്തിൻ്റെ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ സംഗീത രൂപം ശ്രവിച്ചുകൊണ്ട് നമുക്ക് 84-ാം സങ്കീർത്തന പഠനം തുടരാം. ഇത് ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് രമേഷ് മുരളിയും സംഘവുമാണ്.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
ഇന്ന് നാം ഈ സമാശ്വാസ ഗീതത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനമാണ് പഠിക്കാൻ പോകുന്നത്. പദങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം, പഠിക്കാം. ആദ്യമായി 5 മുതൽ 6 വരെയുള്ള പദങ്ങൾ ശ്രദ്ധിക്കാം, ശ്രവിക്കാം.
എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു കൂടും അങ്ങേ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്.
വളരെ രസകരമായിരിക്കുന്നു. തിരുമുറ്റത്തേക്കും മുൻമുറ്റത്തേക്കും ദേവാലയത്തിൻ്റെ മറ്റെടുപ്പുകളിലേക്കുമെല്ലാം നോക്കുമ്പോൾ കുരുവികളെയും മീവൽ പക്ഷികളെയുമെല്ലാം സങ്കീർത്തകൻ കാണുന്നത് പോലെയാണ് പദങ്ങൾ വരച്ചു കാട്ടുന്നത്, അല്ലേ? ശരിയായിരിക്കാം, ദേവാലയത്തിൻ്റെ അധികം ഉപയോഗിക്കാത്ത ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മേൽത്തട്ടിൽ ഈ ചെറിയ പക്ഷികൾ അല്ലെങ്കിൽ കുരുവികൾ കൂടുകൂട്ടി കാണണം. അത് വളരെ സ്വാഭാവികമാണ്. കുരുവികളുടെ സാന്നിധ്യം കണ്ടുകൊണ്ടായിരിക്കണം സങ്കീർത്തകൻ ഇങ്ങനെ കുറിച്ചത് അല്ലെങ്കിൽ ആലപിച്ചത്.
കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി അതിൻ്റെ കുഞ്ഞിനൊരു കൂടുമങ്ങേ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ.
വളരെ സ്പഷ്ടമാണ്. വിസ്തൃതമായ ആ ദേവാലയത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് ഒരു പക്ഷിക്കൂട് കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം സങ്കീർത്തകൻ ഇങ്ങനെ കുറിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സാമീപ്യത്തിലുമുള്ള സംരക്ഷണയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകങ്ങളല്ലേ ഈ പക്ഷികൾ അല്ലെങ്കിൽ ഈ കുരുവികൾ. അങ്ങനെ ഈ പക്ഷികളുടെയും കുരുവികളുടെയും ബിംബങ്ങളിൽ സങ്കീർത്തകൻ പ്രകൃതിയുടെ മനോഹാരിതയും സാന്നിധ്യവും വരച്ചു കാട്ടുമ്പോൾ എന്തിന്? ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ തന്നെ സാന്നിധ്യവും മനോഹാരിതയുമല്ലേ വരച്ചു കാട്ടുന്നത്, പ്രഘോഷിക്കപ്പെടുന്നത്? ഇനി എൻ്റെ രാജാവും എൻ്റെ ദൈവവും എന്ന പ്രയോഗമാണ് ശ്രദ്ധേയമാകുന്നത്. ഇത് ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളിലേറെ സാധാരണമാണ്. ദൈവത്തെ ഒരു വിശേഷണം കലർത്തി വിളിച്ചപേക്ഷിക്കുന്ന രീതിയാണിത്. തുടർന്ന് ആറാമത്തെ പദത്തിൽ ശ്രദ്ധേയമാകുന്നത് കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുക എന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അക്ഷരാർത്ഥത്തിൽ താമസിക്കുക, വസിക്കുക എന്നല്ല, മറിച്ച് അവിടുത്തെ ആരാധിക്കുക, അവിടുത്തെ സ്തുതിക്കുക എന്നേ അർത്ഥമാക്കുന്നുള്ളൂ. ഇത് നിരൂപകന്മാരും സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ജീവിക്കുന്നവർ സന്തോഷവാന്മാരും ഭാഗ്യവാന്മാരുമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. അവർ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാണ്. വളരെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവർ ദൈവവിചാരമുള്ളവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ യാവയുടെ സാന്നിധ്യമുള്ള പുണ്യസ്ഥലം സമാധാനത്തിൻ്റെയും ജീവിത സാഫല്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണെന്നാണ് അഞ്ചാമത്തെ പദം വ്യക്തമാക്കുന്നത്. കാരണം ദൈവത്തെ ആരാധിക്കുന്നതും ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് ഏറ്റവും വലിയ സന്തോഷം. നീതിമാന്മാർക്ക്, അതായത് ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും ജീവിക്കുന്നവർക്ക് ഇതിന് കൂടുതലായ സാധ്യതകളുണ്ടെന്ന് സങ്കീർത്തന പദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
കർത്താവേ, അങ്ങിൽ അഭയം തേടുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയങ്ങൾ രാജവീഥിയിലൂടെ നടക്കുന്നു, രാജവീഥിയിലൂടെ നടക്കുന്നു. തീർത്ഥാടകർ രാജവീഥിയിലൂടെ നീങ്ങുന്നു. തീർത്ഥാടന വഴിയാണിത്, ദേവാലയത്തിലേക്കുള്ള രാജവീഥിയാണിത്. അവ തീർച്ചയായും അവർക്ക് അവരുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്നു. തീർത്ഥാടന വഴികൾ ആനന്ദം നൽകുന്നു എന്ന് പറയുമ്പോൾ യാവയുടെയും സഹിയോന്റെയും ശക്തമായ സംരക്ഷണത്തിന് തീർത്ഥാടകർ സ്വയം കൈയാളിക്കുന്നു, സമർപ്പിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതാണ് അവർക്ക് ആനന്ദം നൽകുന്നത്. കാരണം സഹിയോൻ ജെറൂസലേം എന്നും കർത്താവ് നൽകുന്ന സംരക്ഷണത്തിൻ്റെ സ്ഥാനമാണ്, കർത്താവ് നൽകുന്ന അഭയകേന്ദ്രമാണ്.
എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു.
അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം.
ഇനി നമുക്ക് 84-ാം സങ്കീർത്തനത്തിലെ 6 മുതൽ 7 വരെയുള്ള പദങ്ങൾ പരിശോധിക്കാം.
ബക്കാ താഴ്വാരത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ കർത്താവ് അതിനെ നീരുറവകളുടെ താഴ്വാരമാക്കുന്നു, ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ ശക്തിയാർജിക്കുന്നു, ജനം ദൈവത്തെ സിയോനിൽ ദർശിക്കുന്നു.
തീർത്ഥാടകരുടെ വഴികളെപ്പറ്റിയാണ് ഇവിടെ പരാമർശം. ജെറൂസലേത്തേക്കുള്ള ദുഷ്കരമായ യാത്രയിൽ പോലും സഹിയോനിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷവും സുരക്ഷിതത്വവും ജനങ്ങൾ അനുഭവിക്കുകയാണ്, മുൻകൂട്ടി അനുഭവിക്കുകയാണ്. തീർത്ഥാടകർ കടന്നുപോകുന്ന ബാക്കാ താഴ്വാരത്തെപ്പറ്റി ഇന്ന് വലിയ അറിവില്ലെങ്കിൽ പോലും ഹീബ്രുവിൽ അത് ഒരുതരം വൃക്ഷം, വരൾച്ചയുള്ള ഇടങ്ങളിൽ വളരുന്ന വൃക്ഷത്തിൻ്റെ പേരാണത്രേ. കരച്ചിലിൻ്റെ അല്ലെങ്കിൽ വിലാപത്തിൻ്റെ താഴ്വാരമെന്ന് ചിലർ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇസ്രായേലരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അത്ഭുതകരമായി വെള്ളം പൊട്ടിപ്പുറപ്പെട്ട മരുഭൂമിയിലെ താഴ്വാരമാണിതെന്നാണ് പാരമ്പര്യം പറയുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് വേണ്ടി യാവേ അരുവികൾ സൃഷ്ടിക്കുന്നതാണ് ഇവിടെ മുഖ്യമായ പ്രതിപാദ്യം. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്കുള്ള തീർത്ഥാടനത്തിൽ അവർ മരുഭൂമിയിൽ, ജനം മരുഭൂമിയിൽ സംരക്ഷിതരാകുന്നു എന്ന ആശയമാണ് നമുക്ക് ഈ സങ്കീർത്തന പദങ്ങൾ നൽകുന്നത്. തീർത്ഥാടനത്തിൽ, മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തു നൽകാൻ കഴിവുള്ളവനാണ് യാവേ, കർത്താവ് എന്നാണ് സങ്കീർത്തകൻ ഇവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ കർത്താവ് മരുഭൂമിയിലെ വരണ്ട താഴ്വാരത്തെ തടാകമാക്കി മാറ്റുന്നു എന്നാണ് 6-ാമത്തെ പദം വിവരിക്കുന്നത്.
ബാക്കാ താഴ്വാരത്തെ കർത്താവ് നീരുറവയുടെ തടാകമാക്കി മാറ്റുന്നു, ബാക്കാ താഴ്വാരത്തെ കർത്താവ് നീരുറവയുടെ തടാകമാക്കി മാറ്റുന്നു.
അങ്ങനെ വരണ്ടുണങ്ങിക്കിടന്നിരുന്ന ആ താഴ്വാരം കർത്താവിൻ്റെ കൃപ കൊണ്ട് ഹരിതാഭ അണിഞ്ഞ് ഫലപുഷ്ടമായി തീരുന്നു. തീർത്ഥാടകരും കരുത്താർജിക്കുന്നു, സന്തോഷിക്കുന്നു, ശക്തിയാർജിക്കുന്നു, മാനസിക സന്തോഷം അവർ അനുഭവിക്കുന്നു. അങ്ങനെ വാടാതെ, കരിയാതെ, തളരാതെ മുന്നേറാൻ കർത്താവ് അവരെ സഹായിക്കുന്നു. സഹിയോനിലെത്തിയ ആവയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതുവരെ നിഗൂഢമായ ദൈവീക സാന്നിധ്യം അല്ലെങ്കിൽ സഹായം ജീവിതയാത്രയിൽ മനുഷ്യർക്ക് മാർഗമധ്യേ അനുഭവവേദ്യമാകുന്നു എന്നാണ് ഈ ജലാശയം വ്യക്തമാക്കുന്നത്. അങ്ങനെ നാം മനസ്സിലാക്കണം, നമുക്ക് ലഭിക്കുന്ന ജലം, നീരുറവ, നിർജ്ജരി ദൈവീക സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ ഈ ആറാമത്തെ പദത്തിൽ വർണ്ണിക്കുന്നത്, വിവരിക്കുന്നത്.
എൻ്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു.
ഇനി നമുക്ക് 8 മുതൽ 9 വരെയുള്ള പദങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ പരിശോധിക്കാം.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, അങ്ങെന്നെ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, അങ്ങേ അഭിഷിക്തനെ കടാക്ഷിക്കണമേ.
രാജാവിന് വേണ്ടി, കർത്താവിൻ്റെ അഭിഷിക്തന് വേണ്ടി തീർത്ഥാടകർ സൈന്യങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഭരണമേറ്റിരിക്കുന്ന രാജാവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിൽ യാവയുടെ പ്രതിപുരുഷനായിരുന്നു രാജാവ്. രക്ഷിക്കുന്ന, ഭരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. ഇത് ഇസ്രായേലരുടെ സങ്കല്പവും വിശ്വാസവുമായിരുന്നു. പിന്നെ ഈ സങ്കീർത്തന പദത്തിൽ ദൈവവും രാജാവും പരിചയമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. 9-ാമത്തെ പദത്തിൽ രാജാവ് പരിചയമാണ്. കാരണം അദ്ദേഹം തൻ്റെ ജനത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവീക സംരക്ഷണത്തിൻ്റെ അച്ചാരം കൂടെയാണ്. അങ്ങനെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഭരിക്കുന്ന രാജാവിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ് പരിച. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പദങ്ങളിൽ ഇങ്ങനെ കുറിക്കുന്നത്, ഞങ്ങളുടെ പരിചയായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ,
കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം, കർത്താവേ അങ്ങേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. സമാശ്വാസ സങ്കീർത്തനം 84 പഠനം ഇനിയും നമുക്ക് അടുത്തയാഴ്ചയിൽ തുടരാം.